നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. ഓസ്ട്രേലിയയുടെ നിരവധി ഭാഗങ്ങളിൽ കഠിനമായ കാട്ടുതീ പ്രതിസന്ധി തുടരുകയാണ്. കാട്ടുതീ അടിയന്തരാവസ്ഥയുള്ള ന്യൂ സൗത്ത് വെയിൽസിലെ പലയിടങ്ങളിലും ഇന്ന് കഠിനമായ സാഹചര്യങ്ങൾക്കുള്ള മുന്നറിയിപ്പാണുള്ളത്. ഇതിലൊരു പ്രദേശമാണ് ഷോൽ ഹാവനുള്ള നൗറ. 25 മലയാളി കുടുംബങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. 2 മലയാളി കുടുംബങ്ങളുമായി SBS മലയാളം സംസാരിച്ചു. ഏതു നിമിഷവും സുരക്ഷിതമായ മേഖലയിലേക്ക് മാറേണ്ടി വരുമെന്ന സാഹചര്യം കണക്കിലെടുത്തുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെയുള്ളവർ. ഇവിടെയുള്ള സോണി അരുണും ബിനോയ് കുരുവിളയും നൗറയിലെ സ്ഥിതിവിശേഷത്തെപ്പറ്റി വിവരിക്കുന്നു. ബിനോയ്, അവിടെ ഷോൾ ഹാവനിലെ നൗറയിലല്ലേ താമസിക്കുന്നത്? അവിടത്തെ ഒരു ഇന്നത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്?
ശരിക്കും നമ്മള് ഒരു പകല് എന്നുള്ളൊരു അവസ്ഥ മാറിയിരിക്കുന്നു. ശരിക്കും രാത്രി എന്നുള്ളൊരു തോന്നലാണ്. നന്നായിട്ട് ഇരുണ്ട്, പുക മൂടിയിട്ട് സൂര്യനെല്ലാം മറഞ്ഞ് നല്ല ഇരുട്ടില്ല. ഇന്ന് വൈകിട്ട് 7 തൊട്ടാണ് കാറ്റിന്റെ ദിശ മാറി വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. കാറ്റ് നിലവില് അത്ര ശക്തമായ കാറ്റില്ല, പക്ഷെ അത് ഒരു 90 km/h, 128 km/h വരെ സ്പീഡിൽ കാറ്റ് വീശാമെന്നുള്ളതാണ് അവരുടെ മുന്നറിയിപ്പ്. അത്ര ശക്തമായ കാറ്റ് വീശുകയാണെങ്കിൽ ഈ കത്തുന്ന തടിയുടെ കഷ്ണങ്ങളും ഇലകളും എല്ലാം പറന്നു വരികയും അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ വീടിന് ചുറ്റുമുള്ള പുല്ലിലും ഇതിലെല്ലാം ഞങ്ങൾ ചെറുതായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചു കൊടുത്തോണ്ടിരിക്കേണ്ടി വരും. ആ സമയത്ത് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്, അത്ര ശക്തമായ കാറ്റ് വരുമ്പോൾ. അപ്പോൾ അവർ പറയുന്ന അനുസരിച്ച് ഉള്ളിൽ, വീടിൻ്റെ ഉള്ളിൽ ഷെൽട്ടർ ചെയ്യുക എന്നുള്ളതാണ്, പുറത്തേക്ക് ഇറങ്ങാതെ. അപ്പോൾ അതിൻ്റെ ആ സിറ്റുവേഷൻ സാഹചര്യം അനുസരിച്ച് ഉള്ള പെരുമാറ്റമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. രാത്രിയിൽ എത്ര നേരം ഇരിക്കേണ്ടി വരും എന്നുള്ളത് കാറ്റിൻ്റെ ഇതനുസരിച്ചിരിക്കും. ചിലപ്പോൾ രാത്രി മിഡ്നൈറ്റ് വരെയൊക്കെ ഇരിക്കേണ്ടി വരുമായിരിക്കും. ചൂടിന് എന്തോ നല്ല കുറവുണ്ട്, കാരണം കഴിഞ്ഞ 31st ഇതിലും ഭീകരമായിരുന്നു. ഒരു 3-3.5 ആയപ്പോഴത്തേനും മൊത്തത്തിൽ രാത്രിയായ ഒരു പ്രതീതിയും നല്ല ചൂടും ഒക്കെ ആയിട്ട്. ഇന്നും അതുപോലെ തന്നെയാണ്, പക്ഷെ ഇന്ന് തീയുടെ ഡയറക്ഷൻ മാറിയാണ് പോകുന്നത്. നമ്മുടെ അടുത്ത് നിന്ന് നൗറയിൽ നിന്ന് ഒരല്പം മാറി പോയിട്ടുണ്ട്. വൈകിട്ടത്തേക്ക് കാറ്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാകുമെന്നാണ് അവരുടെ അറിയിപ്പ്. കാരണം നമ്മളെല്ലാം ഇങ്ങനെ എംബേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ തടിയുടെ കഷ്ണങ്ങളും ഇലകളെല്ലാം പറഞ്ഞ് ഇഷ്ടം പോലെ വന്ന് വീഴുന്നു. കാരണം പുറമെല്ലാം ഇറങ്ങി നനച്ച് ഇങ്ങനെ ഇട്ട് നോക്കിയിരിക്കുന്നു. പ്രത്യേക അവസ്ഥ. അതിപ്പോ കുറച്ച് ദിവസമായി അനുഭവിക്കാൻ തുടങ്ങിയത് കൊണ്ട് അത്ര ഒരു ഇതില്ല, സീരിയസ്നെസ് ഇല്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത് സംഭവിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അല്ല, അതിൻ്റെ ഒരു പേടി ചെറുതായിട്ട് അങ്ങ് കുറഞ്ഞെന്ന് പറയുക. ആദ്യമൊക്കെ സമയത്തൊക്കെ നല്ല പേടിയായിരുന്നു. അതെല്ലാം മാറിക്കഴിഞ്ഞപ്പോ ഇപ്പൊ എല്ലാരും നോക്കുന്നുണ്ടോ പുറത്തോടെ വെള്ളമൊക്കെ ഒഴിച്ച്.
അപ്പോൾ പക്ഷേ കാലാവസ്ഥ കേന്ദ്രത്തിന്റെയും അതുപോലെ തന്നെ മേഖലയിലുള്ളവരുടെയും മുന്നറിയിപ്പ് വളരെ ശക്തമായി തന്നെ ആ മേഖലയ്ക്ക് ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ?
അവര് നേരത്തെ തന്നെ നമ്മള് ശരിക്കും അവര് സീരിയസ് ആയിട്ട് ഇവിടുന്ന് നമ്മള് ഒഴിവാക്കി കൊടുക്കേണ്ട ഏരിയ അവര് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇവാക്വേറ്റ് ചെയ്യണം എന്നുള്ളത് അവരറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഇപ്പൊ ഞങ്ങളൊക്കെ താമസിക്കുന്ന ഈ ഏരിയ, സൗത്ത് നോറ എന്ന് പറയുന്ന ഏരിയ, ഇന്നത്തെ ഇതില് അത്ര എഫക്റ്റഡ് അല്ല അവർ നേരത്തെ പ്രെഡിക്ട് ചെയ്യുമ്പോൾ. അപ്പോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ റെഡി ആയിരിക്കും. നമ്മളൊക്കെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ റെഡി ആയിട്ട് എല്ലാവരും ഇരിക്കുന്നു.
എന്തെങ്കിലും
പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ ഇവാക്വേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇതില്. സമീപപ്രദേശങ്ങളിലേക്ക് തൊട്ടടുത്തേക്കൊക്കെ വരികയാണെങ്കിൽ പതിയെ ഇവാക്വേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും പ്രിപ്പയർഡ് ആണ്.
അപ്പോൾ ഇവാക്വേഷൻ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാറ് ഓടിച്ചു പോകാനാണോ ഉദ്ദേശിക്കുന്നത്? കാരണം വളരെയധികം സമയക്കുറവ് ഉണ്ടാകാൻ സാധ്യതയില്ല. അതിന് പുറമെ ഒരു സമയം കഴിഞ്ഞാൽ റോഡുകളിലും യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ലാതാകാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ തയ്യാറെടുപ്പുകൾ?
ഇവിടുന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇപ്പം മെയിൻ ആയിട്ടുള്ള വഴികളിൽ കൂടെ ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. കാരണം കാട്ടു നടുക്കോടുള്ള വഴികളുണ്ട്, അങ്ങനെ പല രീതിയിൽ വഴികൾ 2-3 ഉണ്ട് നമുക്ക് പുറത്തേക്ക് പോകുന്ന ആക്സസ്. അപ്പൊ അങ്ങനെ അതിൽ പ്രോബ്ലം ഇല്ലാതെ ഇപ്പൊ ഫയർ ഇല്ലാതെ നിൽക്കുന്ന ഒരു ഏരിയ വഴി നമുക്ക് പുറത്തേക്ക് കടക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോമൺ ഏരിയയിൽ അങ്ങനെ ക്യാമ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ട്.
ഓക്കെ, അപ്പോൾ ഏതൊരു അവസരത്തിലാണ് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക, നിങ്ങൾ ഓക്കെ ഞങ്ങൾ ഇനി ഇവാക്വേറ്റ് ചെയ്യുകയാണെന്നുള്ളത്? കാരണം എത്രമാത്രം സമയം അതിനുണ്ടാകും?
അത് ഇപ്പൊ നമ്മുടെ ഒരു 500 meters ഫോറസ്റ്റ് ഉണ്ട്, കാടുണ്ട്. ഒരു സൈഡില് കാട് വരുന്നുണ്ട്, രണ്ട് സൈഡിലും കാട് വരുന്നുണ്ട് 500 meters. അപ്പൊ ആ ഏരിയയിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പുറത്ത് ചൂടും ഉണ്ട്, ഇതെല്ലാം പറക്കണ, ഇതെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോഴത്തേനെ.
അപ്പൊ ഇക്കാര്യത്തില് ഈ വിദഗ്ധരുടെ അല്ലെങ്കിൽ അഗ്നിശമന വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് എങ്ങനെയാണ് ഇപ്പോൾ?
അവരുടെ വെബ്സൈറ്റില് ശരിക്കും അപ്ഡേറ്റുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നിലവില് ഇവിടുന്ന് നമ്മള് പേടിച്ചിരിക്കേണ്ട കാര്യമില്ല, എന്നാലും റെഡി ആയിരിക്കുക. കാരണം ഇതിന്റെ ഈ കാറ്റിന്റെ ഡയറക്ഷൻ എപ്പം മാറിയാലും ചിലപ്പോ പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് മാറണം എന്നുള്ളതാണ് അവർ പറയണേ. പിന്നെ അടുത്ത് നല്ല ഈ നേവി ഉദ്യോഗസ്ഥ ഫോഴ്സിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരെല്ലാം നല്ല ഹെൽപ്പാണ്. അവരെല്ലാം കാര്യങ്ങളെല്ലാം എന്താണ് ചെയ്യേണ്ടത് ഇതെല്ലാം അവർ പറഞ്ഞു തന്നോണ്ടിരിക്കുക. അവർ നന്നായിട്ട് ഹെൽപ്ഫുൾ ആണ്. അവരപ്പോ നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻ ഉണ്ട്. നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മളിതൊന്നും ഫേസ് ചെയ്തിട്ടില്ലല്ലോ.
അപ്പോൾ ഈ 500 മീറ്റർ എന്നുള്ളത് അത്രയധികം സമയം നൽകുമോ? അവിടെ തീ എത്തിയതിന് ശേഷമാണോ സാധാരണഗതിയിൽ ഒഴിഞ്ഞു പോകേണ്ടത്?
അല്ല, ഈ 500 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കി അറിയാം അതിന്റെ അടുത്ത സമീപ പ്രദേശങ്ങളിലേക്ക് തീ വന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും.
അവിടെ എത്തുന്നതിന് മുൻപേ നിങ്ങൾക്ക് പോകേണ്ടി വരും അങ്ങനെ വന്നാൽ തന്നെ.
അത് അത് 500 മീറ്റർ എന്ന് പറയുന്നത് തൊട്ടടുത്ത് അത് ഈ കാടിന്റെ എന്താണ് ഈ 500 മീറ്റർ എന്ന് പറയുന്നത്? ആ കാടിന്റെ എന്തില്ല അവിടെ എത്തുന്ന അതുവരെ നോക്കി വെക്കാൻ പറ്റിയല്ലോ. എന്തായാലും അതിനു മുമ്പൊക്കെ എന്തായാലും ഒഴിവാകും.
എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ കാർ ഉപയോഗിച്ചായിരിക്കുമല്ലോ സാധാരണഗതിയിൽ ഇവാക്വേഷൻ നടത്തുക, എങ്ങനെയാണ്?
അതെ, സ്വന്തം വണ്ടിയിൽ തന്നെ അത് നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആണ്. ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡീസൽ പെട്രോൾ എല്ലാം ദൗർലഭ്യം വന്നിരുന്നു പലയിടത്തും. അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വെള്ളം തീർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരുന്നു. എല്ലാവരും അല്പാൽപ്പം വെള്ളമൊക്കെ വാങ്ങിച്ച് കീപ്പ് ചെയ്തിട്ടുണ്ട്. വാട്ടർ സപ്ലൈ ഒക്കെ ചിലപ്പോൾ ഇതാവുന്നെന്നും പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് ആവുന്നു പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് അത്യാവശ്യം ഒരു ബോട്ടിൽ ഇങ്ങനെ ചെറിയ ബോട്ടിൽ കുറെ വെള്ളമൊക്കെ വാങ്ങിച്ചു വണ്ടിക്കകത്ത് വെച്ച് അത്യാവശ്യം നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ സാധനങ്ങള് പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള പാലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് മിൽക്ക് ഉണ്ടല്ലോ, ഒരു ഒന്നോ രണ്ടോ ദിവസത്തേനെ നമുക്ക് ഇതാവാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് അതിനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് വണ്ടിയിൽ തന്നെ വെച്ചേക്കുക.
അപ്പോൾ എങ്ങോട്ട് നീങ്ങാനായിരിക്കും ആദ്യം ലക്ഷ്യമിടുക ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ?
അത് സാഹചര്യം നോക്കിയായിരിക്കും. കാരണം നമ്മൾ ഒരേ ഏത് സൈഡ് ഇപ്പൊ രണ്ട് സൈഡ് ഉണ്ട്. ഏത് സൈഡിൽ നിന്ന് തീ എന്നുള്ളത് നോക്കിയിട്ട് ഫയർ വരാത്ത ഒരു മേഖലയിൽ കൂടി അല്പം തുറന്ന ഒരു ഏരിയയിലേക്ക് തൊട്ടടുത്ത് തന്നെയുള്ള ഏരിയയിലേക്ക് മാറുകയുള്ളൂ ആദ്യം. അത് കഴിഞ്ഞിച്ച് പിന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച്.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു മുന്നറിയിപ്പിന്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും നിങ്ങൾ ഈ ഇത്തരം ഒരു നീക്കങ്ങൾ ലക്ഷ്യമിടുക അല്ലെങ്കിൽ നടത്തുക. എന്നിരുന്നാലും ഇപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്തരം മുന്നറിയിപ്പുകളും ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ആ ഒരു എല്ലാ ദിവസമുള്ളൊരു സംഭവമായ ഒരു ഫീലിംഗാണ് താങ്കൾക്കുള്ളതെന്ന് പറഞ്ഞു. എങ്കിൽ കൂടിയും ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഫാമിലീസിന് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ.
അതുണ്ടാവും. കാരണം ഒരാൾ തന്നെയാണ് നമുക്ക് എതിരെയും മാറാൻ ഒരു മറ്റുള്ള ആരെ കുറിച്ചും ചിന്തിക്കേണ്ടത്. കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് മനസ്സിന്. അവരെങ്ങനെയും സേഫ് ആക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ചിന്ത. അതുകൊണ്ടുള്ള ടെൻഷൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇന്ന് ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസത്തെക്കാളും ഇത്രയുടെ ഇതായിട്ടാ തോന്നുന്നത്. കാരണം ന്യൂ ഇയർ ഈവില് അന്ന് അല്പം കൂടെ സീരിയസ് ഇതായിരുന്നു. പക്ഷെ നീ തോന്നുന്നു അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും. ഇപ്പൊ സെക്കൻഡ് ട്രിപ്പ് അല്ലേ?
ഓക്കെ, എന്തായാലും അവിടെയുള്ളവർ സുരക്ഷിതരായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ദിവസങ്ങളിലും ഈ ഒരു സാഹചര്യത്തിലും ഇത്തരം ഒരു കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ നന്ദി നമ്മളോട് സംസാരിച്ചതിന് ഈ വിഷയത്തെക്കുറിച്ച്. സോണി, അവിടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ, ഏത് തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്? എത്രമാത്രം രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്?
ഷൂൾഹെവൻ ഇലവാറയുടെ സൗത്ത് എൻഡ് ആണ് വരുന്നത്. ലാസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്ന മുന്നറിയിപ്പ് അത് ന്യൂ ഇയേഴ്സ് ഈവൻ്റ് ആണ്, 31st December. അന്ന് ശരിക്കും ഇന്നത്തേനേക്കാട്ടിലും ഒരുപാട് ചൂടും ഒരുപാട് സ്മോക്കും ഭയങ്കരമായിട്ട് ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ സ്കൈ ഒക്കെ ഭയങ്കര ഡാർക്ക് ആയിട്ട് നമ്മൾ ശരിക്കും രാത്രി ആയ പോലെ ആയിരുന്നു ഈ ഒരു സമയത്ത് അന്ന്. ഇന്ന് കുറച്ചുകൂടി ബെറ്റർ ആണ്. കാരണം ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ഫയർ അറ്റ്ലീസ്റ്റ് അണ്ടർ കൺട്രോൾ ആണ്. അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഒരു താമസിക്കുന്ന എസ്റ്റേറ്റിൽ ഒരു ചെറിയൊരു പോണ്ട് ഉണ്ട്. അവിടുന്ന് വരെ വെള്ളം അവർ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കോൺസ്റ്റന്റ്ലി എടുത്തുകൊണ്ട് ആ ഫയർ അണ്ടർ കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ സിറ്റുവേഷൻ കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് ഈ വീക്ക് ബിഗിനിങ്ങിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ആണ്. കാരണം എല്ലാവരും ഭയങ്കര അലേർട്ടാണ്. അന്നെന്ന് പറഞ്ഞപ്പം ഇത്രയും ഒരു ഇന്റൻസിറ്റിയിൽ ഫയർ ആകുമെന്ന് ആരും വിചാരിച്ചില്ല. കുറേ ഫയേഴ്സ് പുതിയതായിട്ടുണ്ടായി അന്ന്. ആ ഫയേഴ്സാണ് ഇപ്പോഴും ശരിക്കും ഉള്ളത്. അത് മറ്റുള്ള ഫയറുമായിട്ട് ജോയിൻ ചെയ്ത് ഏരിയ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം ഉള്ള ആ ഒരു ലെവലിൽ എത്തിയത് അന്നത്തെ ആ ഒരു ഫയർ കാരണമാണ് എത്തിയത്. അപ്പോൾ ഈ ഒരു 2-3 ദിവസം ഈ ഇടയിലുണ്ടായ 2-3 ദിവസം ശരിക്കും ഇവിടുത്തെ ഫയർ ഫൈറ്റേഴ്സും വോളണ്ടിയേഴ്സും ഒക്കെ ശരിക്കും പണിയെടുത്തിട്ടാണ് ഇത്രയെങ്കിലും ആ ഫയറിനെ കണ്ടെയ്ൻഡ് ആക്കി അവർ നിർത്തിയത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഞാനിപ്പം വീട്ടിലിരുന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് ഇവാക്വേറ്റ് ചെയ്ത് പോകേണ്ടി വന്നേനെ. ഇപ്പം ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് ഞങ്ങൾ ലീവ് സോണിലാണ് വരുന്നത്. മെയിൻലി വിസിറ്റേഴ്സിനാണ് ആ ഒരു വാർണിംഗ് കൊടുത്തേക്കുന്നത്, വിസിറ്റേഴ്സ് ലീവ് ചെയ്യാണ്. പക്ഷേങ്കിൽ റെസിഡൻസിനും സേഫ് അല്ല എന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യാന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ വാച്ച് ചെയ്യുവാണ്. കമ്പാരിറ്റീവ്ലി എല്ലാവരും പ്രിപ്പയർഡ് ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇറങ്ങി പോകും ഇവിടുന്ന്.
ഓക്കെ, അപ്പോൾ ലീവ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നിങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നത്? അവിടെ എത്ര മലയാളി കുടുംബങ്ങളുണ്ട്? നിങ്ങൾ ഏത് രീതിയിലാണ് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് അവിടുത്തെ നിങ്ങളുടെ ഒരു തയ്യാറെടുപ്പുകളും മൂവ്മെന്റ്സും?
ഇവിടെ ഇവിടെ മൊത്തം 25 ഫാമിലീസ് ആണ് ഉള്ളത്. പിന്നെ അല്ലാണ്ട് കുറച്ച് ബാച്ചിലേഴ്സും സിംഗിൾസും ഉണ്ട്, ഫാമിലി നാട്ടിലുള്ളവരും ഉണ്ട്. അതിൽ നിന്ന് ഒരു 4-5 ഫാമിലീസ് ഇപ്പം നാട്ടിലുണ്ട്. അപ്പം എല്ലാവരും ഈ നമുക്ക് വരുന്ന ഫയർ റെസ്ക്യൂവിന്റെ മെസ്സേജുകൾ നോക്കിയാണ് കൂടുതലും ചെയ്യുന്നത്. നിയറസ്റ്റ് ടൗണിലോട്ടോ അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ടോ മൂവ് ചെയ്യാനാണ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. നമുക്ക് അഥവാ എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല ടൗണിൽ നിന്ന്. അപ്പൊ അങ്ങനെ വരുമ്പം ഇവിടുത്തെ സ്റ്റോക്ക്ലാൻഡ് അല്ലെ ഇവിടെ ക്വസ്റ്റ് ഉണ്ട്, ക്വസ്റ്റ്നർ അല്ലെങ്കിൽ ഇവിടുത്തെ ഇവാക്വേഷൻ സെന്റേഴ്സ് ഉണ്ട്. അത് നമ്മുടെ ഫയർ സർവീസ് പറഞ്ഞിരിക്കുന്നത് അതെപ്പോഴും നമ്മൾ ലാസ്റ്റ് റിസോർട്ട് ആയിട്ട് എടുക്കാവുള്ളൂ. ഒരിക്കലും ഇവാക്വേഷൻ സെന്റേഴ്സ് നിങ്ങളുടെ പ്ലാൻ ആയിരിക്കരുത് ഇൻ കേസ് ഓഫ് ഫയറിന്റെ. അപ്പം ഇവിടെ ഏറ്റവും അടുത്ത ഒരു ഇവാക്വേഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബോമഡറി ബൗളിംഗ് ക്ലബ്ബാണ്. അത് ഇവിടുത്തെ ഒരു ക്ലബ്ബാണ്. അവിടെയാണ് ഇവിടെ ഈ ഒരു ഏരിയയുടെ ഫുള്ള് ഇവാക്വേഷൻ സെന്റർ. അത് കൂടാണ്ട് ചെറിയ ചെറിയ സെന്റേഴ്സ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്. പിന്നെ സോളിഡ് സ്ട്രക്ചേഴ്സിന്റെ അടിയിൽ അടുത്തോട്ട് പോകാനാണ് ഇൻസ്ട്രക്ഷൻസ് ഉള്ളത്. അപ്പം സ്റ്റോക്ക്ലാൻഡ് ഉണ്ട്, അല്ലെ ഹോസ്പിറ്റൽ, നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലുണ്ട്, ഷോലേവൻ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ എക്സർവിസ്മെൻ ക്ലബ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് നമ്മൾ ഷെൽട്ടർ സീക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ഉള്ള എല്ലാ ഫാമിലീസിനും അത് അറിയാവുന്നതാണ്. എല്ലാവർക്കും ഈ മെസ്സേജസ് കിട്ടുന്നുണ്ട്, എല്ലാവരും ആ ഒരു ഇതിലിരിക്കുകയാണ്. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ ഉള്ള സ്ട്രക്ചേഴ്സിലോട്ട് പോകാണ്ട് പുറത്തോട്ട് പോകണ്ടോന്നുള്ളൊരു ഫാമിലീസും ഫ്രണ്ട്സും വുളുങ്കോങ്ങിലും സിഡ്നിയിലും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് മൂവ് ചെയ്യാനല്ല, ഇൻ കേസ് പോകേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും അതിനുവേണ്ടിയും റെഡി ആയിട്ടിരിക്കുകയാണ്.
അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പാണ് നിങ്ങളുടെ ഒരു ബാഗേജും മറ്റു നിങ്ങളുടെ കാറുകളിലും മറ്റും നിറച്ചു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്?
നോൺ പെറിഷബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഡോക്യുമെന്റ്സ്, നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസ്, നമ്മുടെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഡോക്യുമെന്റ്സ്, പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സസ് ഫോർ ചേഞ്ച്, പിന്നെ നമുക്ക് ബ്ലാങ്കറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, വെള്ളം. കാരണം നൗറയുടെ സൗത്തിലോട്ട് വാട്ടർ ഭയങ്കരമായിട്ട് എഫക്റ്റ് ആയിട്ടുണ്ട്, വാട്ടറും ഇലക്ട്രിസിറ്റിയും. അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇവിടെയും അതുപോലെ തന്നെ വരുന്നുണ്ട്. എല്ലാവരും വെള്ളം ബക്കറ്റ്സിലും കുപ്പികളിലും ഒക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് ആവശ്യം വന്നാൽ ഇൻ കേസ്. അപ്പം അങ്ങനെ വാട്ടർ സപ്ലൈ, പിന്നെ നമുക്ക് ടിൻഡ് ആയിട്ടുള്ള ഫുഡ്, അങ്ങനെയുള്ള എന്തെങ്കിലും, പിന്നെ ഞാൻ പറഞ്ഞോളൂ ബ്ലാങ്കറ്റ്സ്, ടോർച്ച്, ബാറ്ററീസ്, പവർ ബാങ്ക്സ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, പിന്നെ കുഞ്ഞു പിള്ളേരുള്ളവർക്ക് ബേബി ഫുഡ്, നാപ്പീസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്.
എത്ര ദിവസമായി ഇത്തരത്തിലൊരു തയ്യാറെടുപ്പിൽ അവിടുത്തെ കുടുംബങ്ങൾ കഴിയുന്നു? എങ്ങനെയാണ് നിങ്ങൾ അതൊരു എത്രമാത്രം ഭീതിജനകമായിട്ടുള്ളൊരു സാഹചര്യമാണ് അവിടെ ഒരു വീട്ടിലും അതുപോലെ തന്നെ ആ ഒരു ചുറ്റുപാടിലും?
എല്ലാവരും ഭയങ്കര പേടിച്ച് തന്നെയാണ് കഴിയുന്നത്. 21st of December ശരിക്കും ഇതിന്റെ ഒരു ഇത് തുടങ്ങിയത്. ആ 21st of December ഫസ്റ്റ് ഫയർ ഇവിടെ ഫോറസ്റ്റ് റോഡിൽ ഭയങ്കരമായിട്ട് കൂടിയത്. അന്ന് തൊട്ട് ഇപ്പൊ വരെ എല്ലാവരും ഈ ബാഗ്സ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുക അവരവരുടെ കാർഡിനകത്ത്, ഇൻ കേസ് പോണ്ടി വന്ന ഒരു ദിവസം നോർമലായിട്ട് വന്നാലും ആരും അത്ര റിലീവ്ഡ് അല്ല. എല്ലാവരും അന്നാരവും ഭയങ്കര ടെൻഷൻ തന്നെയാണ്. കാരണം ചിലപ്പം നാളെ ഭയങ്കര ചൂടായിരിക്കും എന്നുള്ളൊരു വാർണിംഗ് കാണും. അപ്പം അതിനോടുള്ള പ്രിപ്പറേഷനാണ് എപ്പോഴും. ഇതുവരെയായിട്ടും ഇത് കംപ്ലീറ്റ്ലി തീർന്നു അങ്ങനൊരു ഒരു ചിന്തയൊന്നും ആരുടെ മനസ്സില്ല, അല്ലെ അടുത്ത് വരില്ല അങ്ങനൊരു ചിന്തയില്ല. കാരണം നിമിഷ നേരം കൊണ്ട് 5-30 kilometers വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ എല്ലാവർക്കും ഇവിടെ അറിയാവുന്ന കാര്യമാണ്. അപ്പം എല്ലാവരും പ്രിപ്പയർഡ് ആണ്. നമ്മൾ വീടൊക്കെ എപ്പോഴും വീടിൻ്റെ മുകൾ ഭാഗവും ഗട്ടേഴ്സും എല്ലാം എപ്പോഴും നനയ്ക്കും എക്സ്ട്രീം ഹീറ്റുള്ള ദിവസങ്ങളിൽ. പിന്നെ ലോൺസ് ആണേലും ശരിക്കും നമുക്ക് ഇവിടെ വാട്ടർ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഇപ്പം ശരിക്കും വെള്ളം യൂസ് ചെയ്ത് വീടും ഗട്ടേഴ്സും വീടിന് ചുറ്റുമുള്ള ഏരിയ ഒക്കെ നനച്ചു വിടുന്നുണ്ട്. കാരണം ഇങ്ങനെ ചൂടായിട്ട് ഈ ഫയറുള്ള സ്ഥലത്തുനിന്ന് കാറ്റ് വരുമ്പം എംബേഴ്സും ചെറിയ ഫയർ പാർട്ടിക്കിൾസും ഒക്കെ വരും. അപ്പൊ അത് വലിയ ഫയർ ലിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിന്. അപ്പൊ അതുകൊണ്ട് കോൺസ്റ്റന്റ്ലി നമ്മൾ വെള്ളം നനയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരും തന്നെ റിലാക്സ്ഡ് ആയിട്ട് ശരിക്കും ഒരു ഫുൾ വീക്ക് ഇരുന്നിട്ടില്ല. കാരണം ഇടയ്ക്കൊക്കെ ഭയങ്കര ടെമ്പറേച്ചർ കൂടിയിട്ട് ഈ ഫയർ ഡേഞ്ചർ കൂടിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഫയറിന്റെ സിറ്റുവേഷൻ മാറും, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അലേർട്സ് വരും. ഇപ്പം അഡ്വൈസ് ലെവൽ അല്ല, ഇപ്പം വാച്ച് ആൻഡ് ആക്ട് ലെവലാണ്. അല്ലെ, ഇപ്പം നിയറസ്റ്റ് ഫയർ ഇപ്പം വാച്ച് ആൻഡ് ആക്ടിനുള്ള രീതിയിലാണ്. ഏറ്റവും വലിയതായിട്ട് കത്തുന്ന ഫയർ എമർജൻസി ലെവലിലാണ്. അപ്പൊ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുക.
അപ്പോൾ ഇതിലെ ഒരു കാര്യം കൂടെ ചോദിച്ചോളട്ടെ, എന്തുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായിട്ടൊരു സാഹചര്യം ഉണ്ടായിട്ടും ഒഴിഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് പലരും തയ്യാറാകാത്ത, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകത ഇതുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് അങ്ങനെ തുടരുന്നത്? കുട്ടികളും
എല്ലാവരും സ്വന്തം പ്രോപ്പർട്ടിയെ ഓർത്ത് ഭയങ്കരമായിട്ട് ടെൻഷനാണ്. കാരണം എല്ലാവരും തന്നെ ഇവിടെ വീട് വെച്ച ആൾക്കാരാണ്. അപ്പം ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നമുക്കതൊക്കെ വിട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിന് എന്ത് സംഭവിക്കും എന്നറിയാൻ മേലാത്ത ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാവാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 6 kilometers ഇവിടുന്ന് ഏറ്റവും അടുത്ത ഫയർ. അത് ആ ഒരു ഏരിയ വിട്ടിട്ട് ഇതുവരെ മുന്നോട്ട് നീങ്ങിയിട്ടില്ല എന്നുള്ള ഒരു റിലീഫ് ഉള്ളതുകൊണ്ടാവാം. പിന്നെ ഇൻ കേസ് അങ്ങനെ നീങ്ങുമായിരുന്നെങ്കിൽ നമുക്കൊരു അലേർട്ട് കിട്ടി നമ്മൾ ലീവ് ചെയ്യേണ്ടി വന്നേനെ. പിന്നെ എല്ലാവരും ഇത് വാച്ച് ചെയ്ത് വീടിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും വാട്ടർ ചെയ്തുകൊണ്ടും എപ്പോഴും ഗട്ടേഴ്സൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടും ലോണിനെയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാവാം എല്ലാം നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങ് വിട്ടുകളയാൻ പാടല്ലേ.
ഓക്കെ, അപ്പോൾ 6 kilometers അകലെയാണല്ലേ ഏറ്റവും അടുത്തുള്ള തീ കത്തുന്നത്?
ഓക്കെ,
എന്തായാലും വളരെയധികം നന്ദി. അവിടുത്തെ ഒരു വളരെ ഭയാനകമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ അപകടം കൂടാതെ അവിടെയുള്ളവർ സുരക്ഷിതരായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ഇതേക്കുറിച്ച് SBS മലയാളത്തോട് സംസാരിച്ചതിന്.
താങ്ക് യു.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.